കായൽ എല്ലാ ദിവസവും പോലെ തന്നെയായിരുന്നു ആ ദിവസവും. കൊച്ചു കായൽ, അവൾക്ക് 5 വയസ്സ്, സ്കൂളിൽ നിന്ന് വരാറായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വെയിൽ ജനലിനപ്പുറത്തെ രാജമല്ലിയുടെ ചില്ലകളിൽ വന്ന് കാത്തിരിപ്പായി. വൈകുന്നേര പലഹാരങ്ങളുടെ മണം പൊന്തി. ചൗക്കിദാർ അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഷട്ടർ തുറന്നു വെച്ചു. ലിഫ്റ്റുകൾ സജീവമായി. അമ്മമാർ ഫ്ലാറ്റുകളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. തോട്ടക്കാരൻ നനച്ചിട്ട കോൺക്രീറ്റ് മുറ്റത്ത് അവരുടെ ചെരുപ്പുകൾ പടപട ശബ്ദിച്ചു. പല ഭാഷകൾ കൂടിക്കുഴഞ്ഞു. പല സുഗന്ധങ്ങൾ ഇടകലർന്നു. അന്ന് അമ്മ കായലിനു വേണ്ടി പായസമുണ്ടാക്കി. പൂച്ചയുടെ ചിത്രമുള്ള കോപ്പയിൽ അത് പകർന്നു വെച്ചു. കായലിൻ്റെ കപ്പുകളും കോപ്പകളും പാത്രങ്ങളുമൊക്കെ പലതരം മൃഗങ്ങളുടെ ചിത്രങ്ങളുള്ളവയാണ്. ആനയുടെ പടമുള്ള പാത്രത്തിലാണ് ദോശ തിന്നുന്നതെങ്കിൽ കണ്ണുകൾ മുഴുവൻ വിടർത്തി കുഞ്ഞിക്കൈകൾ രണ്ടും കവിളത്ത് ചേർത്ത് പിടിച്ച് അത്ഭുതത്തോടെ അവൾ ഇങ്ങനെ പറയും: ഹാ ഹാ, ആന ദോശ. അയ്യയ്യോ, ജിറാഫ് ജ്യൂസ്. അങ്ങനെ കുറേയുണ്ട്: കുരങ്ങൻ മുറുക്ക്, കുറുക്കൻ ഉപ്പുമാവ്, കടുവ ഇഡലി, ഇന്ന് പൂച്ചപ്പായസം. അമ്മ രാജമല്ലി ചില്ലയിലെ വെയിലിനോട് പറഞ്ഞു. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു. എല്ലാ കുട്ടികളും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടും കായലിറങ്ങിയില്ല. എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികളെ കിട്ടിയിട്ടും കായലിൻ്റെ അമ്മയ്ക്ക് അവളെ കിട്ടിയില്ല. കണ്ടക്ടർ കൈമലർത്തി. നടുക്കത്തോടെ കായലിൻ്റെ അമ്മ ബസ്സിനകത്തേക്ക് ഓടിക്കേറി. എങ്ങാനും കിടന്നുറങ്ങിപ്പോയോ? സീറ്റിലും സീറ്റിനടിയിലുമൊക്കെ നോക്കി. ഇല്ല, കായൽ ബസ്സിലില്ല. കണ്ടക്ടർ പുതിയ പയ്യനാണ്. കായൽ ബസ്സിൽ കയറിയിരുന്നു എന്ന് മുതിർന്ന കുട്ടികൾ ഉറപ്പിച്ചു പറഞ്ഞു. അവളിരുന്ന സീറ്റും അവർ ചൂണ്ടിക്കാട്ടി. ചെറിയ കുട്ടികളെ ഇറക്കിവിട്ട ഏതോ സ്റ്റോപ്പിൽ ചുരുണ്ടമുടിയുള്ള കുട്ടിയെ ഇറക്കിവിട്ടിരുന്നു എന്ന് കണ്ടക്ടർ ഓർത്തു പറഞ്ഞു. പെട്ടെന്ന് ഇരമ്പുന്ന ഒരു മഹാനഗരം അമ്മയുടെ തലയ്ക്കുള്ളിലൂടെ പാഞ്ഞു. ചീറുന്ന വാഹനങ്ങൾ ഒരു ചെവി തുളച്ച് മറുചെവിയിലൂടെ കടന്നുപോയി. അനേകായിരം മനുഷ്യരുടെ ധൃതി പിടിച്ച കാലുകൾ അമ്മയെ ചവിട്ടിക്കൂട്ടി. പേരുള്ളതും ഇല്ലാത്തതുമായ 100 100 അപായങ്ങൾ അമ്മയെ നരകത്തിലേക്ക് വലിച്ചയച്ചു. പാപങ്ങളുടെ ഒരു വന്മല തന്നെ അമ്മയുടെ മേൽ ഇടിഞ്ഞു വീണു. അനേകം ഭാഷകളിലുള്ള കനിവൂർന്ന സഹതാപവാക്കുകളുടെ അടിയിലേക്ക് അമ്മ ബോധം കെട്ടു വീണു. രാത്രി പകലാക്കി നടത്തിയ അന്വേഷണങ്ങളിലൊന്നും കായലിനെ കണ്ടുകിട്ടിയില്ല. ഇരമ്പുകയും മുരളുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന ഒരു മഹാനഗരത്തിൻ്റെ തെരുവുകളിൽ ഓരോന്നിലും ഒരു പൂമ്പാറ്റയെ തേടി നടക്കുമ്പോലെ അച്ഛനമ്മമാർ അലഞ്ഞു. എവിടെ തിരയണമെന്നറിയാതെ അവർ നിലവിളിച്ചു. 4 ദിവസത്തിന് ശേഷം ഏതോ ഒരു തെരുവിൽ നിന്ന് കായലിനെ കണ്ടുകിട്ടി. അവളുടെ കയ്യിൽ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നില്ല. വാട്ടർ ബോട്ടിലും കെട്ടിപ്പിടിച്ച് നിന്ന് അവൾ ഉറക്കെ കരയുകയായിരുന്നു. യൂണിഫോം ഷർട്ട് മാത്രമേ ദേഹത്തുണ്ടായിരുന്നുള്ളൂ. ചുരുണ്ട് നീണ്ട തലമുടി പല ഭാഗത്തായി മുറച്ചു കളഞ്ഞിരുന്നു. അടുത്തേക്ക് ചെല്ലുന്നവരുടെയൊക്കെ നേർക്ക് അവൾ ഉറക്കെ അലറി. അവളുടെ അച്ഛൻ്റെ നേർക്ക് പോലും പോ പോ അവൾ അലറിക്കൊണ്ടേയിരുന്നു. അതല്ലാത്ത ഒരു വാക്കും പിന്നീട് ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ല. ആ സ്ത്രീ തെല്ലു നേരം മിണ്ടാതെ കിടന്നു. അങ്ങനെ എന്തു പറയണമെന്ന് മാർക്കോസിനറിയില്ലായിരുന്നു. എങ്ങനെ എന്തു പറയണമെന്ന് മാർക്കോസിനറിയില്ലായിരുന്നു. കുടിച്ച കള്ളു മുഴുവൻ ആവിയായി പോകും പോലെ അയാൾക്ക് തോന്നി. പിന്നെ ഇതുവരെ ഞങ്ങൾ കായലിൻ്റെ മുടി മുറിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം കായലിൻ്റെ അച്ഛൻ ഒരതിമിടുക്ക് കാട്ടി. പകലു മുഴുവൻ കായൽ അച്ഛൻ്റെ നേർക്ക് ബഹളമായിരുന്നു. വീടിനുള്ളിൽ എവിടെയും രവിയെ കാണാൻ പാടില്ല. കണ്ടാൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവൾ അലറാൻ തുടങ്ങും. പോ പോ. ഒടുക്കം രവി ഇറങ്ങിപ്പോയി. തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. തിരിച്ചു വന്നില്ല. ആ സ്ത്രീ സംസാരം നിർത്തി. മാർക്കോസിന് താൻ കേട്ട കഥകളൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആശ്വാസവാക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് അയാൾക്കറിയാം. എങ്കിലും എന്തെങ്കിലും തനിക്ക് വേണ്ടിയെങ്കിലും പറഞ്ഞേ തീരൂ എന്ന് അയാൾക്ക് തോന്നി. ഇവിടെ വന്നത് നന്നായി. നിങ്ങളുടെ ഗുരു പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ വന്നാൽ ആർക്കും മനസ്സിനൊരു സമാധാനം തോന്നും. നിങ്ങൾക്കറിയാമോ, ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ്. മരിച്ചുപോയെങ്കിലും എപ്പോഴും അമ്മ എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്കൊരു മൂത്ത പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൾ നിങ്ങളെപ്പോലെ ആയിരിക്കും എന്ന് എൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇതും കൂടി എൻ്റെ അമ്മ പറഞ്ഞു. എടാ മാർക്കോസേ, ആ കുഞ്ഞിന് മീനിൻ്റെ പടമുള്ള ഒരു കോപ്പ വാങ്ങിക്കൊടുക്കലാ എന്ന്. നാളെ തന്നെ ഞാനത് വാങ്ങിക്കൊടുക്കും. ഗീതാഞ്ജലിയുടെ. അതായിരുന്നു ആ സ്ത്രീയുടെ പേര്. തൊണ്ടയിടറി. എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. നന്മയുള്ള മനുഷ്യരെ കണ്ടുമുട്ടും എന്ന് ഗുരു എന്നെ അനുഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പകലൊക്കെ ഞാൻ ഇവളെയും കൊണ്ട് വെള്ളത്തിനടുത്ത് തന്നെ കഴിച്ചു കൂട്ടിക്കൊള്ളാം. രാത്രി ഇല്ല, അവളൊരു കുഴപ്പവും ഉണ്ടാക്കില്ല. ഇതുപോലെയെങ്കിലും സ്വസ്ഥമായി അവൾ ഉറങ്ങിയിട്ട് വർഷങ്ങളായി. ഈ കാറ്റാണോ വെള്ളമാണോ നിശബ്ദതയാണോ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചോളാം. രാത്രി അവർ ബഹളം വെച്ച് നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങിപ്പോയിക്കോളാം. മാർക്കോസ് ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി. ഇങ്ങനെയൊക്കെ ഒരു ജീവിതകഥ കേട്ടാൽ മാർക്കോസിന് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ കവിത എഴുതണം. കുറച്ചു നേരം അയാൾ മുറ്റത്ത് തന്നെ ഇരുന്നു. ആമ്പൽക്കുളത്തിൽ നിലാവിൻ്റെ ഇളക്കങ്ങൾ മകരമഞ്ഞ് നേർത്ത മൂടുപടം പോലെ ഭൂമിയുടെ മേൽ വീണുകിടക്കുന്നു. തണുത്ത കാറ്റ്, നക്ഷത്രങ്ങൾക്ക് അസാധാരണമായ ശോഭ. കാട്ടിൽ നിന്ന് രാത്രികാല പക്ഷികളുടെ ഒറ്റപ്പെട്ട ശബ്ദം കേൾക്കാം. മാർക്കോസ് വഞ്ചിയുടെ കെട്ടഴിച്ചു. ലക്ഷ്യമില്ലാതെ വഞ്ചിയൂന്നി വെള്ളത്തെ അറിയുക. ആ സ്ത്രീയുടെ വാക്കുകൾ മാർക്കോസിനെ വല്ലാതെ ബാധിച്ചു. അവരുടെ ഗുരു ആരായാലും അതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, കായൽ വെള്ളത്തെ അറിയട്ടെ. ദിനകരനും എപ്പോഴും അങ്ങനെ പറയാറുണ്ട്, നമ്മുടെ വെള്ളത്തെ അറിയണം മാർക്കോസ്. വെറുതെ അറിഞ്ഞാൽ പോരാ, താമര വെള്ളത്തെ അറിയുന്ന പോലെ അറിയണം. വേര് വെള്ളത്തിനടിയിൽ മുക്കി തണ്ട് മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് ഇലകൾ വെള്ളത്തിൽ പരത്തി നീർത്തുള്ളികൾ അണിഞ്ഞ മുഖം സൂര്യനിലേക്ക് മലർത്തി നിൽക്കുന്ന താമര. മാർക്കോസ് ഒരു കുമ്പിൽ വെള്ളം കോരിയെടുത്തു. മരം കോച്ചുന്ന മകരത്തിലും ഇളം ചൂടാർന്ന വെള്ളം. ആകാശവും ഭൂമിയും സ്വച്ഛമാണ്. വായുവും വെള്ളവും ശുദ്ധമാണ്. കാറ്റ് നിർമ്മലമാണ്. ആദിയിൽ മാർക്കോസ് ഉള്ളുനിന്ന് വിളിച്ചു. പുലരിക്കാറ്റെ, നീർത്തടങ്ങളെ, തരുപക്ഷികളെ, തൂമഞ്ഞി, ഈ സമാധാനത്തിൻ്റെ ഒരു പങ്ക് തപിക്കുന്ന ആ കുഞ്ഞു മനസ്സിലേക്ക് പകരണമേ. നന്നായി മാർക്കോ, എനിക്കിഷ്ടമായി. പക്ഷെ മീനിൻ്റെ പടമുള്ള ആ കോപ്പ അത് നീ മറക്കണ്ട, അമ്മ പറഞ്ഞു. തൈത്തെങ്ങിൽ നിന്ന് ഒരു കുല കരിക്ക് അടർത്തിയെടുത്തുകൊണ്ടാണ് മാർക്കോസ് തിരിച്ചു വന്നത്. ആ സ്ത്രീ കായൽക്കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ അവരുടെ അവശത ഇരട്ടിയായിട്ട് തോന്നി. കൺതടങ്ങൾ കറുത്ത് കലുവരച്ചു കൺതടങ്ങൾ കറുത്ത് കരിവാളിച്ചു കിടക്കുന്നു. രണ്ട് വലിയ കുഴികളിൽ നിന്ന് പ്രയാസത്തോടെ ഏന്തി നോക്കുന്ന വലിയ കണ്ണുകൾ. ഞാൻ വെള്ളം നോക്കി നിന്നുപോയി. എന്ത് തെളിഞ്ഞ വെള്ളം! അടിത്തട്ടിലെ കല്ലും മീനും പായലും ഒക്കെ കാണാം. വേലിയിറക്കമായതുകൊണ്ടാണ്. കുട്ടി എഴുന്നേറ്റില്ലേ? ഇല്ല, എഴുന്നേറ്റാൽ അവളെയും കൊണ്ട് കായൽ തീരത്തുകൂടെ കുറേ നടക്കാം അല്ലേ? വേലിയിറക്കത്തിൻ്റെ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലിറങ്ങി നടക്കാം. ഉവ്വോ, കുട്ടിക്ക് സന്തോഷമാവും. മുട്ടുവരെ മാത്രമേ വെള്ളം കാണൂ ചില സ്ഥലങ്ങളിൽ, ചിലപ്പോൾ ഉപ്പൂറ്റി വരെ മാത്രം. മാർക്കോസ് ഒരു കരിക്ക് ചെത്തി അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് കഥ പറയാനറിയുമോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. കഥയോ? എന്തു കഥ? അവർ അല്പം അത്ഭുതത്തോടെ അയാളെ നോക്കി. എന്തെങ്കിലും കഥ? അറിയില്ല, ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കഥ പറഞ്ഞിട്ടില്ലേ? അത് കായലിന് വേണ്ടി ചില കുട്ടിക്കഥകളൊക്കെ. അത് മതി, അത് ധാരാളം മതി. ഗീതാഞ്ജലിക്ക് കാര്യം പിടികിട്ടിയില്ല. ആമുഖക്കാരൻ്റെ നിർദ്ദേശമായിരുന്നു ഗീതാഞ്ജലി, കായലിൻ്റെ അമ്മ. ജീവിതത്തിൻ്റെ ദുരന്തപൂർണമായ ദിനങ്ങൾ താണ്ടി വന്നവൾ. അവൾ ആദിയെ തേടി വന്നതാണ്. ഭയമകറ്റാനായി അവൾ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളിലൊന്ന് ഇവിടെ നമ്മളോടും പറയും. ഉറക്കപ്പായയിൽ അമ്മ പറഞ്ഞു തന്ന കഥ പോലെ നമുക്കത് കേൾക്കാം. കുട്ടിക്കാലത്തേക്ക് മടങ്ങാം. എന്നാൽ കുഞ്ഞൻ കാരണവർ ക്ഷുഭിതനായി. കഥാരാവെന്ന് പറഞ്ഞാൽ എന്താ കുട്ടിക്കളിയാ? ഒരു പെണ്ണ് തോണിത്തലപ്പത്തിരുന്ന് കഥ പറയാനോ? സമ്മതിക്കില്ല. ദേശത്തിൻ്റെ കാരണവരാണ് കുഞ്ഞൻ കാരണവർ. ഏറ്റവും പ്രായം കൂടിയ ആൾ, 101 വയസ്സായി. കഥാരാവുകളുടെ മുറകൾ തെറ്റായിക്കൂടാ. തൻ്റെ ഓർമ്മകളിൽ ഇന്നോളം ഒരു സ്ത്രീ വന്ന് കഥ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊരു കേട്ടുകേൾവി പോലുമില്ല. ഓർമ്മ ചരിത്രത്തിൻ്റെ ഏടുകൾ എല്ലാവരും മറിച്ചു നോക്കി. അങ്ങനെയൊരു കുറിപ്പില്ല, അങ്ങനെയൊരു കുരലില്ല. ആർക്കാണിപ്പോൾ ഇങ്ങനെയൊരു തോന്നാപ്പുത്തി തോന്നിയത്? കുഞ്ഞൻ കാരണവർ ചോദിച്ചു. മാർക്കോസ് ആണത് നിർദ്ദേശിച്ചതെന്നറിഞ്ഞപ്പോൾ കാരണവരുടെ ക്ഷോഭം ഇരട്ടിച്ചു. വേലി തന്നെയാണ് വിളവ് തിന്നുന്നതല്ലേ? ആമുഖക്കാരൻ തന്നെ മുറതെറ്റിക്കുകയോ? ശ്രോതാക്കളും രണ്ടു പങ്കായി. സ്ത്രീകൾക്കിടയിലാണ് ഏറ്റവും വാക്കുതർക്കങ്ങൾ നടന്നത്. ആചാരലംഘനത്തെ അവർ മറ്റാരേക്കാളും അധികം പേടിച്ചു. ഒരിക്കലും ഒരു സ്ത്രീ വന്ന് തോണിത്തലപ്പത്തിരുന്ന് കഥ പറഞ്ഞുകൂടാ. അതിനെന്താ കുഴപ്പം? ദിനകരനും പൊന്മണിയും ചോദിച്ചു. ആണാണോ പെണ്ണാണോ കഥ പറയുന്നത് എന്നതല്ല, പറയുന്ന കഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ തവണയും കഥ പറയാൻ ആരാണ് വരിക എന്ന് ദേശത്തിനറിഞ്ഞുകൂടാ. ദേശം കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സമയമാകുമ്പോൾ പല ചെലവഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവരെത്തും. തേടിയലഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവളോളം തേടിയലഞ്ഞവർ ആരുണ്ട്? നെഞ്ചിലൊരു കനലാഴിയുമായി ആദി തേടി എത്തിയവളാണ് ഗീതാഞ്ജലി. അവളുടെ കാലടികൾ അത്രമാത്രം തേഞ്ഞിട്ടുണ്ട്, വയർ കാഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന കഥയിൽ പുരട്ടിയ കണ്ണീരിൻ്റെ ഉപ്പ് പോലെ വേറൊന്നിലും കാണില്ല. ജീവിതസത്യത്തിൻ്റെ ലവണങ്ങൾ. എന്തുകൊണ്ടൊരു പുതിയ തുടക്കമായിക്കൂടാ? ഒരു പെണ്ണ് കഥപറച്ചിലുകാരിയായി ഇന്നോളം ആദിയെ തേടി വന്നിട്ടില്ല. അത് ശരി തന്നെ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തു വേണം? കഥ പറച്ചിലുകാരെത്തിയാൽ സ്വീകരിക്കണം, കഥ കേൾക്കണം, അത് തെറ്റിക്കൂടാ. തമ്പുരാന്റെ കൊട്ടിലിന് മുന്നിൽ മുങ്ങിക്കയറി ദേശക്കാരനവരുടെ കൈപിടിച്ച് തോണിത്തലപ്പത്തിരുന്ന് അവൾ കഥ പറയുന്നത് ശകുനപ്പിഴയാണെങ്കിൽ തമ്പുരാൻ ഇടപെട്ടുകൊള്ളും. ആണോ പെണ്ണോ എന്നതല്ല, ഉള്ളിൽ സത്യമുണ്ടോ എന്നതാണ് കാര്യം. ഉള്ളിൽ സത്യമില്ലാത്തവരുടെ വായ തമ്പുരാൻ അടച്ചു കളയും. അവർക്ക് കഥ പറയാൻ പറ്റില്ല, അവരുടെ നാവ് കെട്ടപ്പെടും, വാക്കുകൾ കൂടിക്കുഴയും. തോണിയുടെ തലപ്പത്ത് കൽത്തൂണുകൾ പോലെ അവർ ഉറച്ചുപോകും. ഭാഷയും അവരിൽ നിന്ന് ചോർന്നു പോകും. ഇത് കരുതി മുടക്കിയ പോലെ ഒരു മുടക്ക. ഐ റിപ്പീറ്റ്, ഇത് കുരുതി മുടക്കിയ പോലെ ഒരു മുടക്ക. ഇതിൻ്റെ ഫലം അനുഭവിക്കും. കുഞ്ഞൻ കാരണവരും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പഴയ തലമുറയും പറഞ്ഞു. തമ്പുരാന്റെ കൊട്ടിലിൽ ആണ്ടോടാണ്ട് നടന്നു വരുന്ന ദാഹം വെക്കലിൽ കുരുതിയുമുണ്ടായിരുന്നു. കള്ള്, കോഴി, തമ്പുരാൻ ഒരു രക്തദാഹിയല്ലെന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും ദിനകരനും കൂട്ടരും കുരുതി തടയാൻ വരും. ചെറുപ്പക്കാർക്കൊക്കെ അവർ പറയുന്നതാണ് ശരിയെന്ന് തോന്നലുണ്ടായി. കുരുതി മുടങ്ങി. അങ്ങനെയൊന്ന് കഥാരാവിലും സംഭവിക്കുകയാണ്. എന്തു ചെയ്യാൻ? നാട്ടുനടപ്പുകളോട് വിലയില്ലാത്ത തലമുറയാണ് വളർന്നു വരുന്നത്. വേണ്ട മക്കളെ, പെണ്ണുങ്ങളെ കൊണ്ട് കഥ പറയിക്കാൻ പാടില്ല, അമ്മമാർ ഉപദേശിച്ചു. അമ്മമാരെ, നിങ്ങളല്ലേ ഞങ്ങളെ പെറ്റു വളർത്തിയത്. നിങ്ങളല്ലേ ആദ്യത്തെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പൊന്മണിയും ദിനകരനും മാർക്കോസും അതുപോലുള്ള ചെറുപ്പക്കാരും ചോദിച്ചു.